മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ തത്വം ചെയ്ത് വേദവശത തത്വം ചെയ്യുന്ന വാക്യത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് ഉരി സൂചിപ്പിച്ചു. രക്ഷാവും ദൃശ്യവും രണ്ടല്ല എന്ന് ബോധ്യാവലും. രക്ഷാവും ദൃശ്യവും രണ്ടൊന്നില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഉള്ളൂ വരുമ്പോ, മറ്റൊന്നില്ല എന്ന് വരുമ്പോ ആ ഒന്നില്ല. രക്ഷാവ് മാത്രമേ ദൃശ്യമില്ലെങ്കിൽ പിന്നെ രക്ഷാവെന്ന് പേരുണ്ടാവോ? ഉണ്ടാവില്ല. രക്ഷാവ് മാത്രമേ ഉള്ളൂ, ദൃശ്യം തന്നെയാണ് എന്ന് ബോധിക്കുമ്പോൾ ദൃശ്യഭാവമൊന്നുമില്ല. ദൃശ്യഭാവങ്ങളില്ലെങ്കിൽ ദർശനമില്ല, പ്രപഞ്ച അനുഭവമില്ല. ഇതെ സൂചിപ്പിച്ചു ആദ്യം തന്നെയാണ്. അപ്പൊ മനസ്സു തന്നെയാണ് ഈ ദൃശ്യാകാരേണ അനന്തകൂടി നാമരൂപങ്ങളായി പ്രകാശിക്കുന്നതായി ബോധിക്കാൻ കഴിയും. വിക്ഷേപം നീങ്ങി കഴിയുമ്പോൾ ആ മനസ്സിലേക്കും, മനസ്സിലേക്കുമ്പോൾ പിന്നെ അസ്വപ്രതീതി ഉണ്ടാകാം. ഈ വിക്ഷേപങ്ങളിൽ ഒന്നും ബാധയില്ലാതെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഈ ധ്യാന പ്രക്രിയയെ വേണ്ടമെന്ന് നിർവഹിച്ചു വിചാരിച്ചാണ് ധ്യാനിച്ച് ധ്യാനിച്ച് ഉണ്ടാക്കിയതാണല്ലോ. പക്ഷേ ധ്യാനിച്ച് ധ്യാനിച്ച് തന്നെ വേണം അത് ഇല്ലാതെ ഉണ്ടായിട്ടില്ല. ധ്യാന പ്രക്രിയ കൊണ്ട് തന്നെയാണ് അതിനെ ഇല്ലാതാക്കും ചെയ്യുന്നത്. ഗുണമയങ്ങളായിരിക്കുന്ന ഭാവങ്ങളെ കൊണ്ടാണ് ഈ ധ്യാന പ്രക്രിയ ചെയ്യുന്നത്. ചെയ്യുന്നത് വേണം, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ബോധയ്ക്ക് അതിനെ നിരൂപിക്കുകയും ചെയ്യുന്നത് തന്നയമായിരിക്കുന്ന ഗുണം ഈ മനസ്സിൽ വളരുകൊണ്ടാണ്. അങ്ങനെയുള്ള ഗുണഭാവങ്ങളെ നീക്കിയ ഈ മനസ്സുകൊണ്ടാണ് ഇവിടെ ഈ പ്രകൃതത്തെ ധ്യാനിക്കാനായിട്ട് പറഞ്ഞത്. ഈ ഗുണഭാവങ്ങളെ നീക്കുന്നതായ സമയത്ത് മനസ്സ് ധ്യാനസ്വരൂപമായിരിക്കും. ഈ ഗുണഭാവങ്ങൾ നീങ്ങിയാൽ മനസ്സം തന്നെ ആത്മാ. ഗുണഭാവങ്ങൾ നീങ്ങുമ്പോൾ, ഗുണങ്ങളുടെ ഭാവങ്ങൾ നീങ്ങുമ്പോൾ മനസ്സ് തന്നെ ആത്മസ്വരൂപമായിരിക്കും. ആത്മാവ് വേറെ ഇല്ല, മനസ്സ് എന്നുള്ളത് വേറെ ഇല്ല. ആത്മാവിൽ തന്നെ ഗുണഭാവങ്ങൾ ചേർന്നപ്പോൾ മനസ്സ് എന്ന് പറയാൻ തുടങ്ങിയതാണ്. ഗുണഭാവങ്ങൾ നീങ്ങുമ്പോൾ മനസ്സ് എന്നുള്ളതൊന്നും ഇല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് ബോധിക്കാറായി തീരുന്ന സത്യം എന്ത് വിക്ഷേപം അവിടെ ഇനി വിക്ഷേപം ഉണ്ടാകുന്നില്ല എന്നൊക്കെ. അപ്പൊ ഗുണഭാവങ്ങളെ കൊണ്ടാണ് ഈ വിക്ഷേപങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. ഈ പഞ്ചഭൂതങ്ങളാണ് ഇതിനൊക്കെ മൂലതത്വങ്ങളായിട്ടിരിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങളെ തന്നെ ലയിപ്പിക്കാൻ പറയുകയാണ് ആദ്യം. പഞ്ചഭൂതങ്ങളെ തന്നെ ലയിക്കുമ്പോൾ നാമരൂപങ്ങളെ ഒന്നാ വരിക. ഈ നാമരൂപങ്ങൾ ഉണ്ടാവാൻ നോക്കില്ല, പഞ്ചഭൂതങ്ങൾ ലയിക്കുമ്പോൾ എന്നൊക്കെ. അങ്ങനെ അഘോത ലയം പറയുന്നത് അഘോതലയം ചെയ്യുന്നു വിചാരിച്ചു ശരിക്കും ഇരുന്നിട്ട് ശരിയായിട്ട് ബാക്കിയുള്ള മനസ്സിന് വളരെ അത്യന്ത നിർമ്മലതയും ഏകാഗ്രതയും സാധിച്ചിട്ടുണ്ടെന്ന് ഈ ഭൂതലയം കൊണ്ട് തന്നെ മനസ്സ് പോലും വിചാരമുണ്ടായിരിക്കും. ഭൂതലയം എന്ന് പറയുന്ന ഈ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എങ്കിലും അതിന് വളരെയധികം പ്രയോജനമുണ്ട്. ബുദ്ധിമുട്ടുകാരുന്നൊക്കെ മനസ്സിന് ഒന്നും വരാതിരിക്കത്തക്ക നിലയിൽ വേണ്ടത്ര ശുദ്ധി പരിശുദ്ധി ഉണ്ടാവണം. പരിശുദ്ധി ഇല്ലാതിട്ടാണ് എന്തെങ്കിലും ഈ പ്രപഞ്ചാതീതമായിട്ടുള്ള ഒന്നിനെ കാണുമ്പോൾ, അറിയുമ്പോൾ, ഓർമ്മിക്കുമ്പോൾ ഭ്രമം വരുന്നത്. ഈ ആ ഭ്രമം ഉണ്ടാകപ്പാടെ കൂടി എന്താണെന്ന് ചെയ്യാറുണ്ടായി. എന്നിട്ട് വ്യാകൃതമായി ചെയ്യുന്നതിന്റെ സ്വഭാവം അങ്ങനെ അല്ലാതെ ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധി ഉണ്ടാവും. അതാണ് സാധാരണ ആളുകളിൽ ഭൂകലയൊന്നും ചെയ്യരുത് എന്ന് പറയും. എന്തുകൊണ്ട്? മനുഷ്യന് ഭ്രമം വരും, അത് തന്നെയാണ്. മനുഷ്യന് പരിശുദ്ധി ഉണ്ടാക്കണം. പരിശുദ്ധി ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് ഭ്രമം വരികയില്ല. പരിശുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് വരുന്നത്. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഗുണഭാവങ്ങൾ നീങ്ങലെ കയറൊന്നുമല്ല. അശുദ്ധി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഗുണഭാവങ്ങളെ കൊണ്ട് അനേക തരത്തിലുള്ളതായ നല്ലതും ചീത്തയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ഗുണഭാവങ്ങളെ കൊണ്ടുണ്ടായുള്ള തോന്നലാണ്. ചെയ്യാറൊന്നുമല്ല, അത് ചെയ്യണം നരേറ്റുകൊള്ളൂ, ഇത് ചെയ്യണം നരേറ്റുകൊള്ളൂ, അത് ഇങ്ങനെ ഇന്നലെ കിട്ടും, ഇന്നലെ വിഷയം ചെയ്യുന്ന ഒരാളുള്ള സുഖമുണ്ട്. ഇങ്ങനെയൊക്കെ തെറ്റി തെറ്റിയാണ്. ഇതൊക്കെ ഗുണഭാവങ്ങളെ കൊണ്ട് ഉണ്ടാവുകയാണ് നിങ്ങളുടെ ചിന്തകളൊക്കെ. അങ്ങനെയുള്ള ചിന്തകളും അതിനാശ്രയമായിരിക്കുന്ന ഗുണഭാവങ്ങളും നീങ്ങുമ്പോൾ മനസ്സിന് തൃപ്തിണ്ടാവും. സഗുണോപാസന മുമ്പ് ഇത് രണ്ടും ഉണ്ടാവും. പിന്നീടാണ് ആദ്യം സഗുണോപാസന ചെയ്യണം. ആ സഗുണോപാസന ചെയ്യാത്തത് കൊണ്ടാണ് മനസ്സിന്റെ അശുദ്ധി അതേ രൂപത്തിൽ തന്നെ നിൽക്കുന്നത്. അത് സഗുണോപാസനം ചെയ്യണം. ചെയ്തിട്ട് നിഷ്കളങ്ക ഭക്തി വളർത്തണം. ഈശ്വരന്റെ സമ്പൂർണ്ണമായുള്ള ശരണാഗതി ഉണ്ടാകണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നോക്കാൻ നേരത്തെ ഇഷ്ടദേവതാ സ്വരൂപേണ സഗുണോപാസനം ചെയ്ത തന്റെ ഇഷ്ടദേവതയിൽ പരിപൂർണ്ണം ജീവിക്കുന്ന ശരണാഗതി അറിഞ്ഞ് നിഷ്കളങ്ക ഭക്തിയെ ഉദ്ദീപിപ്പിച്ചു വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാൾക്ക് പരിഭ്രമം ഉണ്ടാവില്ല. പരിഭ്രമം ഇല്ലാതെ ശാന്തവും ഏകാഗ്രവുമായി തോന്നിയിരിക്കുന്ന മനസ്സ് ഒന്നിനെയും കവിയില്ല എന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ ഭൂതലയത്തെ ചെയ്യുന്നു. ഇപ്പോൾ താൻ ഈ ഭൂമി പോലും ഇല്ലാതെണ്ടായി തോന്നി എന്ന് വന്നാൽ തന്നെ കഥയെന്താ, അദ്ദേഹത്തിന് നോക്കൂ, ഭൂമിയും ജലവും അതിന് ഒന്നും ഇല്ലാതെണ്ടായി തോന്നി എന്ന് വരുമ്പോ ഭ്രമിക്കാതെ ജയിക്കണ്ടേ? മനസ്സുണ്ടെങ്കിൽ ഭ്രമം വരും, ഗുണഭാവത്തോടെ മനസ്സുണ്ടെങ്കിൽ ഭ്രമം വരും. അങ്ങനെയുള്ള ഭ്രമം വരാതെ ജയിക്കണമെങ്കിൽ അതിന് കുറവ് പരിശുദ്ധിനെ അദ്ദേഹം സമ്പാദിക്കണം. അങ്ങനെ പരിശുദ്ധമായിരിക്കുന്ന മനസ്സുണ്ട്, അത്യന്ത ഏകാഗ്രതയോടുകൂടും വന്ന് ഭൂതലയത്വമായിരിക്കുന്ന ഈ ധ്യാന പ്രക്രിയയെ ചെയ്താൽ ഒരാളുടെ പ്രജ്ഞ നിർഗുണ ബ്രഹ്മത്തിലെത്തുന്നു. ഈ സംശയമില്ലാത്ത അപ്പോ നിർഗുണ ബ്രഹ്മം എന്ത് എന്ന് അയക്കേണ്ട അറിയാം. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ക്രമേണ ധ്യാതാവായിരിക്കുന്ന താനും ജനിച്ച് ഇല്ലാതെ ഉണ്ടാവുമ്പോൾ പത്തു മാത്രത്തിൽ ഇതാണ് ജ്ഞാനം മനീതൻ അനുഭൂതി എന്ന് പറയുന്നത്. ഇത് ഈ പറയപ്പെട്ടതായ ധ്യാന പ്രക്രിയ കൊണ്ടുണ്ടാവും. ആ ധ്യാന പ്രക്രിയ ചെയ്യാനുള്ള പക്വത വന്ന ആളാണ് ചെയ്യേണ്ടത്, അല്ലാത്ത ആള് ചെയ്യരുത്. ഇന്നും ചെയ്താൽ ഭ്രാന്തി ഉണ്ടാവുകയാണ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം പരിവക്കുത വരിച്ച പിന്നീട് ഗുണമായിരിക്കുന്ന ഈ അത്ഭുതകരമായിരിക്കുന്ന ധ്യാന പ്രക്രിയ ചെയ്യുക. അത്ഭുതകരമാണത്, വളരെ വേഗത്തിൽ തത്വാനുഭൂതി പ്രകാശിക്കുന്ന ഒന്നാണ്. ഏറ്റവും സുഖവും ഏറ്റവും എളുപ്പമുള്ളതുമായിരിക്കുന്ന പ്രക്രിയയാണ്. പക്ഷേ അത്ര തന്നെ പരിശുദ്ധി ഉണ്ടാവണം വഹിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരാളൊക്കെ ശരിക്കും കൂട്ടി വന്നിട്ടുണ്ട് എന്റെ അറിവ് സംശയമില്ലാന്നുള്ള ഇങ്ങനെയുള്ള ഈ തത്വസുഖിയെ പരിപൂർണമാകും നമ്മൾ പ്രകാശിപ്പിച്ചിരിക്കുന്നു ഈ സ്തോത്ര പ്രകരണത്തിൽ നിന്നുള്ളതുകൊണ്ട്. ഇത് പരമാർത്ഥമായിരിക്കുന്ന വേദാന്ത പ്രകരണം. ഇതിനെ ഈ ശരിയാമെന്ന് നിരൂപിക്കുന്ന വിചാരിച്ചു ശ്രവണമനെന്ന നിരുഭ്യാസങ്ങൾ ചെയ്യാമെന്നുള്ള ഇത് മുമ്പും പറയാം. അങ്ങനെ ചെയ്യണം. ഈ പ്രകരണത്തെ ശരിക്ക് ശ്രവണം ചെയ്തിട്ട് കുറെ ദിവസങ്ങളെ കൊണ്ട് ആചാര്യന്റെ മുഖത്ത് നിന്ന് ശരിയാമെന്ന് ഓരോ ശ്ലോകത്തെയായി ശ്രവണം ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെ ഒരു വേദാന്ത ഗ്രന്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആ ഓരോ ശ്ലോകത്തിലും എന്തെല്ലാം തത്വസംഹിതകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ തത്വസംഹിതകളെയൊക്കെ ആ കാര്യം ബോധിപ്പിച്ചിരുന്നു വിചാരിച്ചോളൂ. ശരിയായ വേദാന്ത ശ്രവണം കഴിഞ്ഞു. അതാണ് അവസാനം തലത്തിലുള്ളത്. സർവാത്മത്വമിതേ സ്ഥിരീകൃതം ഇതം യസ്മാദമസ്മിന് സ്ഥയെ യസ്മാ യാതൊന്നും വേദത്തേക്ക് വായിച്ച അമസ്മിന് സ്ഥയെ ഇന്ന സ്തോത്രത്തിൽ സർവാത്മത്വമിതേ സ്ഥിരീകൃതം ഇപ്രകാരം സർവാത്മത്വം സ്ഥിരീകൃതം ചെയ്തു. സർവാത്മഭാവം ഇതിൽ വേണ്ടും വണ്ണം പ്രകടമാക്കപ്പെട്ടു. എന്താണ് സർവാത്മഭാവം? ശരിക്കും ഈ ജ്ഞാനപ്രചരിക്കുക, ആ അത് അനുഭവപ്പെടുന്നത്. അപ്പോ ഈ പരിവക്കുട വരുത്തിയിട്ടുള്ള ശുദ്ധനായിരിക്കുന്ന ഒരാള് നിരപേക്ഷനായിക്കൊണ്ട് ഈ ജ്ഞാനപ്രക്രിയ ചെയ്യുന്ന വിചാരിച്ചത് ഈ ഉൾഗുണ ബ്രഹ്മാനന്ദ പുതിയ അദ്ദേഹത്തിന്റെ കാര്യം. അപ്പൊ സർവാത്മഭാവം എന്താണ് അറിയാൻ കാരണമെന്നാണ്. താൻ സ്വയം സർവാത്മാവാണ് എന്നുള്ളതായാണ്. സർവാത്മത്വം ഇതിൽ സ്ഥിരീകൃതമിതം യസ്മാദമുസ്ലിം സഭയിൽ യാതൊന്ന ഹേതുവായിട്ട് ഈ സ്തോത്രത്തിൽ സർവാത്മഭാവം പ്രകടമാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സർവാത്മഭാവത്തെ വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ടോ? ആ കാരണത്താൽ തേന അസ്യ ശ്രവണാൽ തത് അർത്ഥമനാൽ ധ്യാനാച്ച സങ്കീർത്തനം തേന അത് ഹേതുവായിട്ട് ഇത് സർവാത്മഭാവത്തിന്റെ ഉറവിടമാണ് അല്ലെങ്കിൽ പ്രകടഭാവമാണ് എന്നുള്ളത് കൊണ്ട് അസ്യ ശ്രവണാൽ ഇതിന്റെ ശ്രവണം ഈ സ്തോത്രത്തെ ശരിയാമെന്നും ശ്രവണ പ്രക്രിയയും കൂടെ ഉപയോഗപ്പെടും. ശ്രവണം എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കേട്ടമാരില്ല എന്നർത്ഥം. ശ്രവണം എന്ന് പറഞ്ഞാൽ ശരിക്കും വേദാന്ത ശ്രവണം. അത് എന്തൊക്കെയാണോ ചേച്ചനുള്ള സംശയങ്ങളൊക്കെ നീളം ചെയ്തും ശ്രവണം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അറിയേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുക. പഞ്ചകോശങ്ങളെ ശരീരത്രയും ഇനി അവസ്ഥാത്രയും ഈ പഞ്ചെ കൈവീശ്യം അതുപോലെ തന്നെ മായ മായയുടെ തത്വങ്ങള് അവിദ്യ അതുപോലെ തന്നെ വിദ്യ ജീവൻ ഈശ്വരൻ ജഗത്ത് ഇങ്ങനെയുള്ള തത്വങ്ങളെയൊക്കെ നിരൂപിച്ച് നിരൂപിച്ച് ഇതൊക്കെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തത്വങ്ങളെയൊക്കെ നിരൂപിച്ച് നിരൂപിച്ച് കൊടുത്തു എല്ലാ തരത്തിലുള്ളതായ സംശയങ്ങളെങ്കിലും വസ്തുസ്വരൂപം പ്രകാശിക്കും. അതാണ് ഏതു തരത്തിലുള്ളതായ വേദാന്തത്തിനോടത്തിന്റെയും ഫലം. അപ്പൊ അതിൽ ഓരോ ഇങ്ങനെ ഗ്രന്ഥത്തെ മുൻനിർത്തിയിട്ടാണ് ശ്രവണം ചെയ്യിക്കാറ്. തത്വസിംഹവാക്യത്തെ മാത്രം മുൻനിർത്തിയിട്ട് ശ്രവണം ചെയ്യിക്കും. ഇങ്ങനെയുണ്ട്. ചിലപ്പോൾ ഒന്നോ മാസം വേണ്ടി നിർണ്ണയിക്കാം. ഈ തുമ്പതം കൊണ്ട് തുമ്പതത്തെ എടുത്ത് ജീവനെ നിർമ്മിക്കാൻ കഴിയും. അപ്പൊ ജീവനും ജീവനും സ്വന്തമായിട്ടുള്ള കർമ്മ പരമ്പരകളും അതൊന്നും ഉണ്ടാകുന്ന പലകാലുണ്ടായ ജന്മപരമ്പരകളും അതുപോലെ തന്നെ ഉച്ചനീച്ചോ ധരികളും, അതായത് ഒപ്പിലോ ഒന്നിലും അതുപോലെ ഒന്നിലുള്ളതായ വരവ് പോക്ക്, അതിനാശ്രയമായിരിക്കുന്ന കർമ്മപരമ്പരകൾ, ഇതിനൊക്കെ നിരൂപിച്ച് ആ ജീവന്റെ സംസാര പരിഭ്രമണവും അതിനുള്ളതായ വൃത്തി ഇനിയുള്ള കാരണവും എല്ലാം നിരൂപിക്കുന്നു. തൊപ്പുടെ അപ്പോഴേക്കും ചെയ്യുന്ന വാർത്തകൾ വളരെ വലിയ കാര്യമായിട്ട് തോന്നി. ഒരുപാട് കാര്യങ്ങൾ തനിച്ചറിയാത്ത മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പിന്നെ തൊമ്പതത്തെ നിരൂപിക്കുന്നതോ പറയുന്ന ബ്രഹ്മതത്വത്തെയാണ് നിരൂപിക്കുന്നതാക്കാം. ആ ബ്രഹ്മതത്വത്തെ ജഗത്തിനെയും ജഗത്തിന്റെ നാഥനായിരിക്കുന്ന ഈശ്വരനെയും ഈശ്വരനും സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെയും ഇനിയാണ് ആത്മാവിന്റെ അപരിച്ഛിന്നതയാവുന്ന ധർമ്മഭാവത്തെയും എല്ലാം തക്കത് മുമ്പ് നിരൂപിക്കുന്നതാക്കാം. അങ്ങനെ തൊമ്പതത്തെയും തക്കതത്തെയും നിരൂപിച്ച ഇന്ദ്രനെയും ബോധ്യപ്പെട്ടതിനു ശേഷം അസ്ഥിപദമുണ്ട്. അത് രണ്ടല്ല, ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ജഹല്ലക്ഷണി അജഹല്ലക്ഷണി അജഹല്ലക്ഷണി മറ്റു മറ്റൊക്കെ ആചാര്യം ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ തത്വമസി എന്നുള്ള ആ ചെറിയ വാക്യം കൊണ്ട് തന്നെ ഏതാണ്ട് ശ്രവണം നിർവഹിച്ചു. ആ ഒരു വാക്യം മതി. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ശ്രവണം മുഴുവനാവാ എന്നൊരു. പക്ഷേ ഈ ആചാര്യന് വേദാന്തത്തിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ടുള്ള ആളാവണം. അപ്പോഴാണ് ഒരാൾക്കുള്ളതായ അജ്ഞാനഭാവങ്ങൾ ഏതേത് മൂലകളിൽ എന്തെല്ലാം സ്വരൂപത്തിലാണ് നിൽക്കുന്നത് എന്ന് അറിഞ്ഞാലേ നോക്കാൻ ആട്ടിച്ചോട്ടറ്റാനുള്ളതായ പ്രബലത അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പോ ഈ ജയ്യൻ ചോദിച്ചിട്ടില്ലെങ്കിലും നിലവിലുള്ളതായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അജ്ഞാനത്തിന്റെ പലവശങ്ങളെ എടുത്ത് പ്രകാശിപ്പിച്ച് താറ്റി ഉറച്ച ക്രമത്തിൽ ശരിയാക്കി തീർക്കുന്നു. ഇങ്ങനെ തത്വമ്പുതങ്ങളെ ചെയ്യാമെന്ന നിരൂപിപ്പിച്ച് അഭിഗതം കൊണ്ട് കൂട്ടി യോജിപ്പിച്ച് അഭേദമായിരിക്കുന്ന അദ്വൈതബോധം ഇതാണ് ശ്രവണം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ശ്രവണം വേണ്ടവണ്ണം ചെയ്തു വിചാരിച്ചതും ആ ശ്രവണം കൊണ്ട് തന്നെ ഒരാളെ ജനിയാവും. അങ്ങനെ അതിന്റെയാണ് വിചാരിക്കാൻ അതിനും ശ്രവണമനങ്ങളെ കൊണ്ടും ആ സ്വാനുഭൂതി ഒന്നിലാണ് ചോദ്യം വിദ്യാസം ചെയ്യാം. ശ്രവണം മനനം വിദ്യാസം ഈ മൂന്ന് ചെയ്തിട്ടും ഒരാൾക്ക് തത്വാനുഭൂതി ഒന്നില്ല എന്നാലും അങ്ങനെ ഇരിക്കും. ഇന്ന് ചെയ്തിട്ട് തത്വാനുഭൂതി ഒരാളും കണ്ടി ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങളൊപ്പം ശരിയാമോ നാണോ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ തത്വാനുഭൂതി ഉണ്ടാവും. എന്നിട്ട് മണ്ണില്ല എന്ന് വിചാരിച്ചു ശ്രവണം ചെയ്യാനില്ല എന്നർത്ഥം. അപ്പൊ വീണ്ടും ശ്രവണം ചെയ്യണം. ശ്രവണം കൊണ്ട് ഒരാളുടെ തത്വബോധം വരുന്നതിൽ യാതൊരു സംശയമില്ലാണ്. അപ്പോ തേന അത്യ ശ്രവണ ഈ കാരണത്താൽ ഇതിന്റെ ശ്രവണം ശ്രവണ അതിന്റെ അർത്ഥം വിചാരിക്കും. അതിനെ മനനം ശ്രവണം ചെയ്യുക, ഒരു മുഖത്തിൽ നിന്ന് ശരിയാമെന്ന് ശ്രവണം ചെയ്യുക എന്ന് വേദാന്ത പ്രകടനമുള്ളതായതിലേക്ക് ഒരു സ്തോത്രമല്ല വേദാന്ത പ്രകടനമാണ് എന്നുള്ളതിലേക്ക് ചെയ്യാമെന്നും വേദാന്ത ശ്രവണമായിട്ട് ഉപയോഗിക്കുന്നു വിചാരിക്കാം. എന്നാൽ തന്നെ ഒരാളെ ചെയ്യുന്നു അല്ല അങ്ങനെ അതിന്റെ അർത്ഥമനാൽ അർത്ഥ വിചാരം ചെയ്യാനർത്ഥം വേദാന്താർത്ഥവിചാരേണ ജായതേ ജ്ഞാനമുത്തമം. ഈ വേദാന്തം തന്നെയാണ് വേദാന്തത്തിന്റെ അർത്ഥവിചാരങ്ങളുടെ ഉത്തമമായിരിക്കുന്ന ആത്മ ജ്ഞാനം പ്രകാശിക്കുന്ന ഒരാളും നട്ടം. ആ ജ്ഞാനം പ്രകാശിച്ചാലോ തേന ആത്യന്തിക സംസാര ബന്ധമാണപ്പോ ഈ ഭവിഷ്യത്തിൽ വർദ്ധിച്ചു വന്നത് എത്രയോ കാലങ്ങളായി അല്ലെങ്കിൽ ജന്മജന്മങ്ങളായി കണ്ണിൽ വളർന്നു പിടിച്ച് കട്ട പിടിച്ചു കിടക്കുന്നതായ അജ്ഞാന സ്വരൂപമായിരിക്കുന്ന സംസാരഭാവമുണ്ടല്ലോ അത് മുഴുവൻ തട്ടി ഉടയപ്പെടും ഛിന്ന ഭിന്നമായി ചെയ്യുന്ന ധ്യാന അച്ചതങ്കിയാൽ ധ്യാനം കൊണ്ടും അതായത് അർത്ഥമനനം കൊണ്ട് അർത്ഥവിചാരം കൊണ്ടും ഒരാൾക്ക് തത്വാനുഭൂതി ശരിയായില്ല വിചാരിച്ചത് എന്നാൽ ധ്യാനാൽ നിധ്യാസം ചെയ്യണം. അവ ശ്രവണം മനനം നിധ്യാസത്തിൽ നിന്നും ഇതുകൊണ്ട് തന്നെ ചെയ്യാം ഒരാളൊക്കെ നഷ്ടം. ഇത് ശരിക്ക് ഒരു വേദാന്ത പ്രകടനമാണ്. സ്തോത്രം എന്ന ഉപചാരത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു ദേവതയുടെ ഗുണങ്ങളെ വർണ്ണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ദക്ഷിണാമൂർത്തിയുടെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കാൻ ദക്ഷിണാമൂർത്തിയുടെ ദേവതയല്ലാ കാട്ടാൽ നിർഗുണ ബ്രഹ്മമാണ് എന്നുള്ളത് കൊണ്ട് ഗുണങ്ങളല്ല ഗുണങ്ങളുടെ വിജയമാണ് ഈ ദക്ഷിണാമൂർത്തിയുടെ പത്രം എന്ന് പറഞ്ഞത്. അങ്ങനെ ഗുണങ്ങളുടെ വികാസമല്ല ഈ സാധാരണ ദേവതകൾക്കൊക്കെ ഗുണങ്ങളുടെയും മഹത്വങ്ങളുടെയും വികാസം ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ട് സ്വയം മഹിമാസ്വരൂപമായി തീരാനുള്ളതാണ് ദക്ഷിണാമൂർത്തിയുടെ സ്വഭാവം. അതുകൊണ്ട് തല അർത്ഥമനാൽ അർത്ഥമനം കൊണ്ട് തന്നെ അർത്ഥവിചാരം കൊണ്ട് തന്നെ ഒരാൾക്ക് തത്വാനുഭൂതി ഉണ്ടാവും സംശയമില്ല. അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ധ്യാനാച്ച എന്നാൽ നിരീക്ഷാസം ചെയ്യാം കുറച്ച് ദിവസം. അങ്ങനെ ശ്രവണവും മനനവും നിരീക്ഷാസം ചെയ്തു ഈ ദക്ഷിണാമൂർത്തി സ്തോത്രമാകുന്ന പ്രകരണത്തെ കൊണ്ട് വിചാരിക്കാം അവർക്ക് തത്വാനുഭൂതി വരാതിരിക്കില്ല എന്ന് പറ്റി യാതൊരു സംശയമില്ല. സങ്കീർത്തനാൽ ഇതൊന്നും കഴിഞ്ഞില്ല വിചാരിക്കാം. പിന്നെ ശ്രവണം ചെയ്യാനോ മനനം ചെയ്യാനോ നിരീക്ഷാസം ചെയ്യാനോ കഴിഞ്ഞില്ല. ഇങ്ങനെ സമനാളികളാചാര്യം വന്ന പോലെയുള്ള പോലെ ചോദിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് വിചാരം ചെയ്തിട്ട് തത്വത്തെ ബോധിക്കാൻ കഴിഞ്ഞില്ല. നിരീക്ഷാസം കൊണ്ട് സാക്ഷാത്കരിക്കാനും കഴിഞ്ഞില്ല വിചാരിക്കാം. ഇത്രയായ എന്നാൽ തന്നെ തന്നെ അതിനെ വിചാരം ചെയ്ത് അറിയാൻ കഴിയോ? അതിനുള്ള കഴിവുമില്ല. എന്നാലും നിരാശപ്പെടേണ്ട. സങ്കീർത്തനാൽ ഇനി വളരെ പ്രാവശ്യം ജനിച്ചാൽ പതിവായിട്ട് ദിവസത്തിന് കുറെ പ്രാവശ്യം ഈ ദക്ഷിണാമൂർത്തിയോടും ജനിക്കുന്ന ചേർച്ചയും ഈ തനിക്ക് അറിയുന്നതായ ആ ഭാവത്തോടും ഭക്തിയോടും കൂടി ജനിക്കുന്ന ചോദ്യം എന്നാൽ പോലും ചെയ്യുന്നു. അച്ഛ സങ്കീർത്തനാൽ സർവാത്മത്വം ആവിഭൂതി സഹിതം ഞാൻ ഈശ്വരത്വം സമർപ്പിക്കുകയും സർവാത്മത്വ മഹാവിഭൂതി സഹിതം സർവാത്മത്വമാകുന്ന മഹാവിഭൂതിയോട് കൂടിയതായ ഈശ്വരത്വം അതിൽ പ്രകടമായി തീരും പ്രകാശിക്കുന്ന പറയാണ്. ഇങ്ങനെയാൽ ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ സങ്കീർത്തനം മാത്രം കൊണ്ട് തന്നെ ദിവസേന കുറെ പ്രാവശ്യം ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ ഭക്തി ശ്രദ്ധയോടുകൂടി ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചും കൊണ്ട് ഉപാസിച്ചുകൊണ്ട് ജപിക്കുന്നിട്ടുള്ളൂ. ആ ജപം കൊണ്ട് തന്നെ അത് ജോലിയായി തീരുന്നു പറയാം. അതെങ്ങനെയായി തീരും? ഭക്തോച്ചാരണം കൊണ്ട് മാത്രം ഒരാളെ ജ്ഞാനിയായി തീരുക എന്നാണ്. ശബ്ദത്തിന് ചില പ്രത്യേക മഹത്വങ്ങൾ ചില ശബ്ദങ്ങൾ കിടന്നിട്ടാണ് എന്താണ് സാധാരണമാരായിരിക്കുന്ന ആളുകളുടെ വാക്ക് അർത്ഥത്തെ അഭിധാനം ചെയ്യുന്നു. വാഗർത്ഥമഭിധാവതി ഋഷീണാം പുനരാസ്ഥാനം അർത്ഥം വാഗഭിഗമ്യതയെ ലൗകികാനാംഗമർത്തിയാണ് വാഗർത്ഥമഭിധാവതി. ലൗകികന്മാരായിരിക്കുന്ന മനുഷ്യരുടെ വാക്ക് അർത്ഥത്തിന്റെ അറിയിക്കാൻ കൊടുക്കും. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു വിചാരിച്ചോളൂ അതിന്റെ അർത്ഥം എവിടെയുള്ളത് അവിടേക്ക് പോകും ആ വാക്കുകൾ എന്നർത്ഥം. ഋഷീനാമുനരാപ്രാണം ആപ്തന്മാരായിരിക്കുന്ന ഋഷികളുടെ വാക്കുണ്ടല്ലോ അർത്ഥം വാക് അഭിഗമ്യത അവരെ പറയുന്ന വാക്കിന്റെ അഭിഗമിക്ക് അർത്ഥം ഇങ്ങോട്ട് വരും ഓടി വരും പറയുന്നത്. ഹിമാലയപർവ്വതമുണ്ട് അറിയാമെന്നുള്ളൂ. ഒരു ലൗകികൻ പറഞ്ഞാൽ ഹിമാലയപർവ്വതം എവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ എന്നർത്ഥം. ഒരു ഋഷി പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ട ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക. അതാണ് ആ വാക്കിന്റെ മഹത്വം എന്നർത്ഥം. അത് അങ്ങനെയുള്ളവരുടെ വാക്കിനുള്ളതായ സിദ്ധിയാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ഋഷിഭൂതനായിരിക്കുന്ന ആചാര്യന്റെ വാക്കാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ ആശീർവാദമാണ്. അത്യശ്രദ്ധയോടുകൂടി ആരാണോ പരിപാടിയിട്ട് കുറെ പ്രാവശ്യം ജനിക്കുന്നത് ആ ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് ശ്രവണമനന നിരീക്ഷാസങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഉപാസനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയാൻ തൊട്ടുകൊണ്ട് വേണ്ടത്ര മനഃശുദ്ധി വന്നിട്ടില്ല. അത് കാരണത്താൽ എന്റെ പറയപ്പെട്ടതായ ധ്യാന പ്രക്രിയ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിചാരിച്ചോളൂ അർത്ഥ വിചാരണമൊന്നും ശരിയായില്ല എന്ന് വന്നാൽ പോലും അതിശ്രദ്ധയോടുകൂടും വേണം പരിപാടിക്ക് കുറെ പ്രാവശ്യം ജപിക്കുന്നുണ്ടോ നിങ്ങൾ എന്നാൽ പോലും ഇത് ആചാര്യന്റെ അനുഗ്രഹമാണ് ആശീർവാദമാണ്. ആരാണോ ഇതിന് സത്യസന്ധയോടുകൂടി ജപിക്കും അല്ലെങ്കിൽ ഉപാസിക്കും ചെയ്യുന്നത് അവർക്ക് പോലും ജ്ഞാനത്തിൽ ചിട്ടാവും എന്ന് വരുമ്പോൾ ഇതിനെ ശ്രവണമനങ്ങളിൽ വിദ്യാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ശ്രവണമോ മനനമോ നിരീക്ഷാസമോ ഈ പിന്നെ പ്രകടനം കൊണ്ട് ചെയ്തിട്ടുണ്ട് ഒരാളെന്ന് പറഞ്ഞാലോ അയാൾ ജ്ഞാനിയാവുന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ നൽകുന്ന ബ്രഹ്മാനുഭൂതി രസികനായി തീരും. ആ ബ്രഹ്മാനുഭൂതി കൊണ്ട് അവന്റെ പ്രകൃത്യനായി തീരുന്ന വലിയ അഭിസംശയാണ്. തേനാസ്യ ശ്രവണാ തദർത്ഥമനാ ധ്യാനാശ്ച സങ്കീർത്തനാൽ സർവാത്മത്വ മഹാവിഭൂതി സഹിതം സർവാത്മത്വ മഹാവിഭൂതിന്റെ അർത്ഥൈശ്വര സിദ്ധികളോടുകൂടിയതാണ് അത് അപ്പുറത്ത് പറയുന്നുണ്ട്. സർവാത്മത്വം ആയുഭൂതിഭേദം ത്യാഗ ഈശ്വരത്വം സുഖസിദ്ധിയിൽ അത് എങ്ങനെയാ കിട്ടാ? വെറുതെ ജനിക്കുക മാത്രം ചെയ്തു ഈ തോട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെത്താനേ അത് പ്രകാശിക്കുകയെന്ന് പറയാം. സ്വതസിദ്ധിയെ സ്വത അതിനാൽ സ്വാഭാവികമായിട്ട് പ്രകാശിക്കും എന്ന് പറയാം. സ്വാഭാവികമായിട്ട് നീ കുറേ ദിവസം പതിവായിട്ട് അച്ചിത്രത്തോടുകൂടി ഇതിനെ ജനിച്ചു നോക്കുക അറിയാം എന്ന് പറയാം. അർത്ഥഭാവന ഐശ്വര്യം അവ്യാഹം തടസ്സമില്ലാത്തത് അവ്യാഹം എന്ന് പറഞ്ഞാൽ തടസ്സമില്ല. ഈ ഒരു പ്രതിബന്ധവും ഇല്ലാതെന്നുണ്ട്. അർത്ഥൈശ്വര്യ സിദ്ധികളോടുകൂടിയതായ നിർഗുണം ബ്രഹ്മജ്ഞാനം ഒരാളിൽ പ്രകാശിക്കുന്നു. ഇത് പ്രതിജ്ഞയാണ് ആചാര്യന്റെ നട്ടം. ആശീർവാദത്തോടു കൂടുമെന്നുള്ളതായ പ്രതിജ്ഞയാണ്. അത്യത്തോടു കൂടുമെന്നും പതിവായിട്ട് വേറെ ഒന്നും കഴിയില്ലെങ്കിൽ ഈ സ്തോത്രങ്ങളെ കുറെ പ്രാപ്തി ചെയ്തു അത് ചെയ്താണ് അതിനോടും ശ്രദ്ധയോടും കൂടിയിട്ട് ആചാര്യനെ സ്മരിച്ചുകൊണ്ടും ദക്ഷിണാമൂർത്തിയെ ആശ്രയിച്ചുകൊണ്ടും ഈ സ്തോത്രത്തെ കുറെ പ്രാവശ്യം ഈ ദിവസം തോറും ലഭിക്കുന്നു. ആ ജപം ഒന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് അർത്ഥൈശ്വര്യ സിദ്ധിയോടുകൂടിയതായ പരമജ്ഞാനം നിർഗുണ ബ്രഹ്മാനുഭൂതി പ്രകാശിക്കുന്നു എന്ന് പറയാം. അപ്പൊ പിന്നെ ശ്രവണമെന്ന നിരീക്ഷാസങ്ങളിൽ ഏതെങ്കിലും ചെയ്താൽ പിന്നെ പറയണം എന്ന് പറയണ്ട. അവരുടെ ജ്ഞാനപ്രാപ്തി ഉണ്ടാവുന്നതിൽ യാതൊരു ശിക്ഷയില്ല. വേറെ ഒരു വേദാന്ത പ്രചരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ ഒരാൾക്ക് തത്വാനുഭൂതി സ്വയം സിദ്ധമായി സ്വതസ്ഥിതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനൊന്നും പഠിപ്പിക്കണ്ട. ഇതിനുള്ളതിനെ മനസ്സിലാക്കുക മാത്രമേ വേണ്ടൂ. എന്ത് ചെയ്യാൻ പറഞ്ഞു അതിനെ ആചരിക്കുക മാത്രമേ വേണ്ടൂ. നട്ടം എന്നാൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമാകുമെന്നും സ്വഭാവികന തന്നെ പ്രയത്നമില്ലാതെ കൊണ്ട് തന്നെ അന്യപ്രയത്നങ്ങളില്ലാതെ തന്നെ അഷ്ടൈശ്വര്യത്തിന്റെ ഇടപ്പണിമാ മഹിമാ ലഹിമാ ലഹിമാ പ്രാപ്തി പ്രാധാന്യം എന്നീ എട്ട് ഐശ്വര്യങ്ങളോടുകൂടിയതായ നിർഗുണം ബ്രഹ്മജ്ഞാനം ഒരാളും പ്രകടമായിത്തീരും, പ്രകാശിക്കാൻ ഇതിലധികം ഇതിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് പ്രതിജ്ഞ ചെയ്യുകയാണ് ആചാര്യം ചെയ്യുന്നത്. ഇതിനെ സാധിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതുമല്ല സംഗീർത്തനാൽ ഒന്നും കഴിയില്ലെങ്കിൽ ചൊല്ലുമെങ്കിലും ചെയ്യൂ, അതുകൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടായിക്കൊള്ളും എന്നുള്ളത് ആശീർവാദവുമാണ്. അപ്പൊ ആശീർവാദമുണ്ട്, പ്രതിജ്ഞയുണ്ട്, വസ്തുകഥനത്തിന്റെ നിഷ്കൃഷ്ടമായിട്ടുള്ള സ്വരൂപത്തെ ഉപസംഹരിക്കുന്നു ഉണ്ടാകും. ഇതിന് കൂടുതലായിട്ട് ഒരാളൊന്നും ചെയ്യേണ്ടതില്ല. അതായത് ദക്ഷിണാമൂർത്തി അത്ര ഞാൻ നരണം പറ്റും. ഈശ്വരിക്ക് ശ്രവണം ചെയ്തു ആചാര്യം പറ്റും, നല്ലോണം മനനം ചെയ്തു, അത് വിദ്യാഭ്യാസം ചെയ്തു, എന്നിട്ടോ എന്നിട്ട് എനിക്ക് ആത്മാനുഭൂതി ഉണ്ടായില്ല എന്ന് പറയാനിടവില്ല. ഇനി അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോളൂ, അതായത് അല്പം ധ്യാന രസിക്കാനാവുന്നുള്ള അവരുടെ തൃപ്തിയില്ല. ആത്മ ധ്യാന രസികൾക്കും ഇല്ല ഒരാളൊക്കെ തീർച്ചയായിട്ടും ഇതുകൊണ്ടുണ്ടാവും. ഞാൻ ചേർക്കാൻ തോന്നുന്നു ഇനി വേറെന്താ വേണ്ടവൻ അങ്ങനെ ഒന്നും അന്വേഷിക്കേണ്ടി വരില്ല. ഇതുകൊണ്ട് തന്നെ സുരക്ഷിതമായിരിക്കുന്ന തത്വാൻ പുതിയ ഒരാളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കും ചുരുക്കം. കൃഷ്ണനായിരുന്നു. അപ്പോ ഇന്നത്തെ എത്രാമത്തെ ദിവസമാണ്? 10, 11, 12, 13 മുതലേ അല്ലെ? വെച്ചാൽ അമൃതം നടത്താം, വാച്യം വെച്ചാൽ വാചനം നടത്താം. അപ്പോ അമൃതമയമായിരിക്കുന്നവർ ഒരിക്കൽ കേട്ടാൽ ഞാൻ അത് മനസ്സിൽ നിർത്തുന്നില്ല. അമൃതം ആസ്വദിച്ച ഒരാളെ കേട്ടതിന് മറക്കാൻ കഴിയില്ല. അത്ര എന്റെ അനുഭൂതി കൊണ്ട് അതിൽ ജയിക്കാനായിരുന്നല്ലോ. അതുപോലെയാണ് വേഗത്തെ കേട്ടാൽ പിന്നെ ഒരാൾക്ക് മറക്കാൻ കഴിയില്ല. പത്താൻപൂതി ദൃക്കിന്റെയും ദൃശ്യത്തിന്റെയും വിവേകം തിരിച്ചറിയുക, ഏതാ ദൃക്ക് ഏതാ ദൃശ്യം എന്നുള്ള ആ തിരിച്ചറിവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാനുണ്ടാവും. ഇങ്ങനെ ഓരോന്നിപ്പോ അതിനെ നോക്കുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ ഒക്കെ ദൃക്ക് ഏതാണ്? ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ ദൃക്ക് ഏതാണ്? മനസ്സാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നു പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സ് കാണുന്നു, മനസ്സിനെ പഞ്ചേന്ദ്രിയങ്ങൾ കാണാമയ്യ. വിഷയങ്ങൾക്ക് കാണാമയ്യ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ കാണുന്നു. ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനെ കാണാമയ്യ, മനസ്സ് ഇന്ദ്രിയങ്ങളെ കാണുന്നു. അപ്പോ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളുടെയൊക്കെ ദൃക്കാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ ദൃക്കാണ് മനസ്സ്, മനസ്സിന്റെ ദൃക്കാണ് ബുദ്ധി, ബുദ്ധിയുടെ ദൃക്കാണ് ആത്മാവ്. അപ്പൊ ആത്മാവാണ് സർവ്വദൃക്കായിട്ടിരിക്കുന്നത്. എന്ന് ബോധിക്കാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ ദൃശ്യനെയും ദൃശ്യത്തെയും വേർതിരിച്ചറിഞ്ഞ് ആ ദൃശ്യനെ അറിയുമ്പോൾ ദൃശ്യം തന്നെ അതിലിറങ്ങും എന്നതാണ്. ഇന്ന് ഞാനി വരാനിയാകും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ഫലങ്ങളാണ്, ഇന്ദ്രിയങ്ങളുടെ വൃത്തികളാണ് ഈ ശബ്ദാദി വിഷയങ്ങൾ. ബോധിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ അറിയുമ്പോൾ ദൃശ്യങ്ങളൊക്കെ അറിഞ്ഞിറങ്ങുന്നു. അങ്ങനെ ദൃശ്യങ്ങളെ അനുസരിച്ച് വിവരിച്ചറിയുന്നതായ സമയത്ത് ദൃശ്യമില്ല, തൃക്ക് മാത്രമേ ഉള്ളൂ. അതൊക്ക് അനീകമല്ല, ഏകമാണ്, അദ്വൈതമാണ്, അത് താൻ തന്നെയാണ് ഈ ദൃശ്യം. ഇതാണ് വിവേകത്തിലെ പ്രകരണ വിഷയം, പ്രതിപാദ്യ വിഷയം, നിങ്ങൾ പ്രമേയം എന്നൊക്കെ അതിനെ വിവരിച്ച് ബോധിപ്പിക്കുന്നു. പിന്നെ നാളെ നോക്കാൻ അറിയാൻ അറിയാം. ഹരി ഓം.